യേശുവിനോടൊപ്പം യേശുവിനോട് ചേരുവാനായിട്ട് നമ്മൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഇത് സ്നാനത്തിന് ഒരു മുൻകൂറി, അത് സ്നാനത്തിന് ഒരു മുൻകൂറി, സ്നാനമോ ഇപ്പോൾ ജലത്തിന്റെ അടുക്ക് കളയുന്നതിനല്ല, ദൈവത്തോടുള്ള നമ്മുടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്ര യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുന്നുള്ളൂ. നോക്കുക, സ്നാനം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. എന്താണ് സെപ്പറേഷൻ? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പിന്നെയോ? ഉയർത്തെഴുന്നേറ്റിട്ട് ഓക്കെ ബൈ ജീസസ്, ഓ താങ്ക് യു വെരി മച്ച്, എന്നാൽ പിന്നെ നമുക്ക് പിന്നെ കാണാം, അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് പോവുകയല്ല. നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം സെപ്പറേഷൻ യൂണിയനിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ സെപ്പറേഷൻ കൊണ്ട് പ്രയോജനമില്ല. സെപ്പറേഷൻ വേണം, പക്ഷേ സെപ്പറേഷൻ കഴിഞ്ഞാൽ എന്ത് വേണം? യൂണിയൻ വേണം. അങ്ങനെ നമ്മൾ യുണൈറ്റഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പം യേശു കർത്താവുമായിട്ട് നമ്മൾ വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡെത്ത്, നമ്മൾ ക്രിസ്തുവിനോടുകൂടി അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. മരണത്തിൽ മാത്രമല്ല, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കൊലോസ്യ ലേഖനം 3 അധ്യായമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന, അതായത് ഒരിക്കൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടഴിയത്തില്ല. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ യൂണിയൻ ആവശ്യമാണെന്ന് പറയുന്നത്. നമ്മൾ ബാപ്റ്റിസം എടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ ഈ കെട്ടഴിയത്തില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനവും അല്ല, നിത്യത വരെയും നമ്മൾ ആരുമായിട്ട് യുണൈറ്റഡ് ആണ്? യേശു കർത്താവുമായിട്ട് യുണൈറ്റഡ് ആണ്. അപ്പോൾ സെപ്പറേഷൻ, യൂണിഫിക്കേഷൻ. അപ്പോൾ ദൈവം നോഹയെ വിളിച്ചു, പെട്ടകത്തിനകത്ത് കയറ്റി, പെട്ടകത്തിന് പുറത്ത് ലോകം, പെട്ടകത്തിനകത്ത് ദൈവം. സെപ്പറേഷൻ നടന്നു. ഇപ്പം നോഹയും കുടുംബവും ആരുടെ കൂടെയാണ്? ദൈവത്തിൻ്റെ കൂടെ. പെട്ടകത്തിന് പുറത്ത് ലോകം. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം. ഇതാണ് ഉടമ്പടി. ലോകത്തെ പുറത്ത് നിർത്തുക, ദൈവത്തിൻ്റെ പെട്ടകത്തിനകത്തേക്ക് കയറുക. അതിനകത്ത് ദൈവമുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിയൻ ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. ആ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ നടന്നു കഴിയുമ്പോൾ ആ കമ്മ്യൂണിയനിൽ, ആ സംസർഗത്തിൽ ദൈവം എന്ത് ചെയ്യാന്ന് അറിയാമോ? നമ്മളെ ഒരു പുതിയ ലോകത്തിന് വേണ്ടി ഒരുക്കുകയാണ്. നോഹയെ അങ്ങനെ തന്നെയായിരുന്നു. നോഹയെ പെട്ടകത്തിൽ സൂക്ഷിച്ച് അവനെ എക്യുപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു പുതിയ ലോകത്തിന് വേണ്ടി. അതാണ് പിന്നീട് നമ്മൾ 9 അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു പുതിയ ലോകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9 അധ്യായത്തിൽ നമ്മൾ നോഹയെ അവൻ്റെ പുത്രന്മാരെയും, അതിൻ്റെ ദൈവം നോഹയെയും 3 വാക്യം മുതൽ ദൈവം നോഹയെ അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചവരോട് അറിയി ചെയ്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതൊരു പുതിയ ലോകമാണ്. ഈ വാക്ക് നേരത്തെ വേറൊരാളോടെ പറഞ്ഞിട്ടുള്ളൂ, അത് ആദാമിനോടാണ്. ആദാമിനെ ഭൂമിയിലേക്ക് ആക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഇപ്പം നോഹയോടും പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദാം. ആദാം തെറ്റിപ്പോയി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ തലമുറയെ നശിപ്പിച്ച് നോഹയെ തിരഞ്ഞെടുത്തു. നോഹ പറയാണ്, ഇനി നീയാണ് എന്നെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആദാം തെറ്റിപ്പോയതുപോലെ നോഹയുടെ തലമുറയും തെറ്റിപ്പോയി. നോഹയുടെ തലമുറ തെറ്റിപ്പോയപ്പോൾ ദൈവം തിരഞ്ഞെടുത്തതാണ് അബ്രഹാമിനെ. അപ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുവെന്നല്ല പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഓൾറെഡി പ്രോമിസ് ചെയ്തു, ഇനി പാപം ചെയ്താൽ പോലും ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഞാനങ്ങ് നശിപ്പിച്ച് കളയുകയില്ല. അതുകൊണ്ട് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി, മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. എങ്കിൽ ഇനിയിപ്പോൾ ഓൾറെഡി ലോകത്തിൽ ജനങ്ങളുണ്ട്. അബ്രഹാമിനോട് പറയുന്നത് എന്നറിയാമോ? I will bless you so that you shall be a blessing and all the families of the earth shall be blessed by you. അതായത് ഞാൻ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നില്ല, പകരം അനുഗ്രഹം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നീ പൊക്കോണം. എന്തിനാണെന്നറിയാമോ? ചെന്ന് ഭൂമിയിലെ സകല വംശത്തെയും അനുഗ്രഹിച്ചോണം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഇപ്പോൾ പറയുന്ന ഇൻഫിൽട്രേറ്റ് ചെയ്യാനാണ് ഈ അനുഗ്രഹം എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ അബ്രഹാമിൻ്റെ കാലം മുതൽ ദൈവത്തിൻ്റെ സ്ട്രാറ്റജി മൾട്ടിപ്ലൈ ചെയ്യാനല്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം, പക്ഷേ എന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുക, ഈ അനുഗ്രഹത്തിൻ്റെ വാഹകരായി നമ്മൾ എന്ത് ചെയ്യാണ് ലോകത്തിലേക്ക് പോയി ശപിക്കപ്പെട്ട ഭൂമിയെ അനുഗ്രഹിക്കപ്പെട്ടതാക്കാനായിട്ട് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവിടെയും കവനന്റിന്റെ പ്രത്യേകതയുണ്ട്, ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലാണ് കർത്താവ് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം. എന്നാൽ അവിടെ വെച്ച് അതാണ് ഉടമ്പടി, തിരഞ്ഞെടുപ്പ് തന്നെ ഉടമ്പടിയാണ്. എന്നാൽ ആ ഉടമ്പടി എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് 15-ാം അധ്യായത്തിലാണ്. 15-ാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ നമുക്ക് ദൈവം അവനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടു, അവനോട് ദൈവം പ്രോമിസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രോമിസസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, ഒരു കവനന്റ് ഉണ്ടാക്കി. നേരത്തെ ഉള്ളതാണ് നിയമം, പക്ഷേ അത് അവനുമായിട്ട് ഷെയർ ചെയ്യും. ദൈവത്തിൻ്റെ കവനന്റ് നിത്യമായ കവനന്റാണ്. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, യെസ്, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതിയെ ഈ ഭൂമിയിൽ നിറയുമാറാക്കും. ഇങ്ങനെയെല്ലാം അവനോട് ഒരു കവനന്റ് ചെയ്യുകയാണ്. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഉള്ള ഈ ദേശത്തെ കൊടുക്കും. ഉടമ്പടി ചെയ്യുകയാണ്. അങ്ങനെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ എന്തിനെ കാണുന്നത്? പരിച്ഛേദനയെ കാണുന്നത്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1-13 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിൻ്റെ 2-ാം വാക്യത്തിൽ എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. 4-ാം വാക്യത്തിൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അവിടെ എല്ലാം കവനന്റാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത്, 9-ാം വാക്യത്തിൽ ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം, ഈ കവനന്റിൽ നിങ്ങൾ നിലനിൽക്കണം. അതിൻ്റെ അടയാളമായിട്ട് നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയേൽക്കണം. പരിച്ഛേദനയേൽക്കണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷനാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് അതിന് പറ്റിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ആംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, അതായത് നമ്മളീ പൊക്കൽ കൊടി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ സകലവിധമായ പരിപോഷണവും നടക്കുന്നത് അതിൻ്റെ വായിലൂടെ അല്ല, ശ്വാസത്തിലൂടെ ഒന്നുമല്ല, എന്താണ് ആ ആംബ്ലിക്കൽ കോഡിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് സോഴ്സ് ആരുടേതാണ്? ആ അമ്മയുടേതാണ്. അമ്മയുമായിട്ടുള്ള രക്തബന്ധമാണ്, അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ഇത് കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആംബ്ലിക്കൽ കോഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അതിൻ്റെ അർത്ഥം എന്നാ, ഇനിയിപ്പോൾ ഈ അമ്മയുടെ വോംബിൽ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞിനൊന്നും സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അത് പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ അമ്മയുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധമില്ല. പഴയ ലോകത്തെ ഉപേക്ഷിച്ചു, പഴയ ലോകം തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു, ഇനി യാതൊരു ബന്ധങ്ങളുമില്ല. അതാണ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇവിടെ പരിച്ഛേദന എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചു, ഞാനും നീയുമായിട്ടൊരു കവനന്റ് ഉണ്ടാക്കി, ആ കവനന്റിൻ്റെ അടയാളമായിട്ട് നീ ഈ ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് പോലെ ഇതുവരെ നിനക്ക് ലോകത്തോടുണ്ടായിരുന്ന സകല ബന്ധങ്ങളും വിച്ഛേദിച്ചേ പറ്റൂ.